Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച 2018 ആണ്ടിലെ വിശ്വശാന്തി ദിന സന്ദേശത്തിലെ ചിന്താമലരുകളാണിന്ന്.
പാപ്പ ഫ്രാൻസിസ് നൽകുന്ന 51st വിശ്വശാന്തി ദിന സന്ദേശം കുടിയേറ്റക്കാരും അഭയാർത്ഥികളും സമാധാനം തേടിയിറങ്ങുന്നവർ എന്നതാണ്. ജനുവരി 1st സഭ ആചരിച്ച ദൈവമാതൃത്വ തിരുനാളിലാണ് ഈ സന്ദേശം പാപ്പ പ്രബോധിപ്പിച്ചത്.
ലോകത്തെ സകല ജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും സമാധാനം നേരുന്നു. വ്യക്തികളുടെയും ജനതകളുടെയും പ്രത്യേകിച്ച് ജീവിതത്തിൽ സമാധാനമില്ലാതെ ക്ലേശിക്കുന്ന സകലരുടെയും മനസ്സിലെ തീവ്രമായ ആഗ്രഹം സമാധാനമാണ്. ക്രിസ്തുമസ് രാത്രിയിൽ മാലാഖമാർ ആശംസിച്ച സമാധാനമാണ്. പാപ്പ ഫ്രാൻസിസ് വീണ്ടും വ്യക്തമാക്കുന്നു, തന്റെ പ്രാർത്ഥനയിലും ചിന്തയിലും എന്നാൽ സദാ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ 25 കോടിയോളം വരുന്ന ലോകമെമ്പാടുമുള്ള കുടിയേറ്റക്കാരാണ്. ഇവരിൽ 2.5 കോടിയോളം പേർ അഭയാർത്ഥികളാണ്. സമാദരണീയനായ തന്റെ മുൻഗാമി പാപ്പ ബെനഡിക്ട് 16th ഇവരെ വിശേഷിപ്പിച്ചത്, എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാരും കുട്ടികളും യുവജനങ്ങളും പ്രായമായവരും എന്നാണ്. സമാധാനം കണ്ടെത്താനായി ജീവിതങ്ങൾ പോലും സാഹസികമായി അപായപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കൂട്ടർ കുടിയേറുന്നത്. കൂട്ടത്തിൽ ആ പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ ഉയർത്തിയ മതിലുകളും കമ്പിവേലികളും മറികടന്നും ജീവിതത്തിൽ യാതനകൾ സഹിച്ചുമാണ് അവർ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നത്.
യുദ്ധത്തിന്റെയും ആഭ്യന്തര കലാപത്തിന്റെയും രണഭൂമിയിൽ നിന്നും ദാരിദ്ര്യത്തിന്റെ വറുതിയിൽ നിന്നും പലായനം ചെയ്യുന്നവരെയും വിവേചനത്തിന്റെയും പീഡനങ്ങളുടെയും പാരിസ്ഥിതിക വിനാശത്തിന്റെയും ചുറ്റുപാടുകളിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നവരുമായ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും സഹാനുഭാവത്തിന്റെ അരൂപിയിൽ നമുക്ക് ആശ്ലേഷിക്കാം. മനുഷ്യയാതനകളോട് സഹതാപം കാട്ടിയാൽ മാത്രം പോരെന്ന് നമുക്കറിയാം. നാടും വീടും വിട്ടിറങ്ങാൻ നിർബന്ധിതരാകുകയും കുടിയിറക്കപ്പെടുകയും ചെയ്തവർക്ക് സമാധാനപൂർണമായി ജീവിക്കാൻ ഒരിടം നൽകുകയാണ് ആവശ്യം. അഗതിയും അഭയാർത്ഥിയുമായ ഒരാളെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നാൽ അത് സമർപ്പണവും ത്യാഗവും സഹാനുഭാവവും കരുതലുള്ള പരിചരണവും ചിലപ്പോൾ സംയുക്തവും സങ്കീർണവുമായ പ്രതിസന്ധികളുടെ ചുറ്റുപാടുകളും നേരിടേണ്ടി വരുന്ന കാര്യമാണ്. മാത്രമല്ല, പലപ്പോഴും ഇവർക്ക് ലഭ്യമാകുന്ന ഉപായ സാധ്യതകളും സൗകര്യങ്ങളും വളരെ പരിമിതവുമായിരിക്കും.
ഓരോ രാജ്യത്തെയും അധികൃതർ പ്രായോഗിക ബുദ്ധിയോടും വിവേകത്തോടും കൂടെ പരിധികളിൽ നിന്നുകൊണ്ട് പൊതുനന്മ ലക്ഷ്യമാക്കി ശരിയായ ധാരണയോടുകൂടി ആയിരിക്കണം കുടിയേറ്റക്കാരെ തങ്ങളുടെ സമൂഹത്തിലേക്ക് ഉൾച്ചേർക്കാൻ പരിശ്രമിക്കേണ്ടത്. കുടിയേറ്റക്കാരോടുള്ള സമീപനത്തിൽ ന്യായമായ അവകാശങ്ങൾക്കും സമഗ്ര പുരോഗതിക്കുമിണങ്ങുന്ന നയങ്ങൾ രാഷ്ട്ര നേതാക്കൾ ശ്രദ്ധയോടെ സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കരുതലില്ലാത്ത വിവേകശൂന്യരെ പോലെ നാം ആഗോളവ്യാപകമായി സമാരംഭിച്ചിരിക്കുന്ന കുടിയേറ്റ ഗോപുരം പൂർത്തീകരിക്കാനാവാതെ പിൻവാങ്ങേണ്ടി വന്നേക്കാം.
യൂദയായിലെ ബെത്ലഹേം നഗരത്തിൽ മാലാഖമാരിലൂടെ ലോകത്തിന് സമാധാന സന്ദേശം ശ്രവിച്ചതിൽ പിന്നെ 2000 തികഞ്ഞ കാലഘട്ടത്തിൽ ലോകത്തുണ്ടായിട്ടുള്ള ഒടുങ്ങാത്തതും ഭീതിയുണർത്തുന്നതുമായ യുദ്ധം, കലാപം, കൂട്ടക്കുരുതി, ഭീകരപ്രവർത്തനങ്ങൾ, തദ്ദേശ സമൂഹങ്ങളുടെ വംശനാശം എന്നിവ 20th കലുഷിതമാക്കുന്നത് വിശുദ്ധനായ ജോൺ പോൾ 2nd പാപ്പ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നവസഹസ്രാബ്ദം വിരിഞ്ഞിട്ടും സായുധ പോരാട്ടങ്ങളും മറ്റ് സംഘടിത സാമൂഹിക അതിക്രമങ്ങളും ദേശാതിർത്തികളിലും അതിനപ്പുറവും സാരമായ തോതിൽ ഇന്നും എവിടെയും തുടരുകയാണ്. എന്നാൽ മറ്റു കാരണങ്ങളാൽ കുടിയേറുന്നതിൽ ജീവിതത്തിന്റെ നൈരാശ്യപൂർണതയും പ്രത്യാശയില്ലാത്ത ഭാവിയും പിന്തള്ളി മെച്ചപ്പെട്ടൊരു ജീവിതാവസ്ഥയ്ക്കായി സത്യസന്ധമായി പരിശ്രമിക്കുന്നവരാണ് അധികം പേരും. തങ്ങളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ എത്തിച്ചേരാനാണ് കുറേ പേർ പരിശ്രമിക്കുന്നത്. മറ്റു ചിലർ തൊഴിൽപരവും വിദ്യാഭ്യാസപരവുമായ അവസരങ്ങൾ മാത്രം തേടുന്നവരാണ്. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ മേൽപ്പറഞ്ഞ അവസരങ്ങളോ അവകാശങ്ങളോ ലഭ്യമാകാതെ അന്യനാടുകളിൽ അസമാധാനത്തിൽ കഴിയുന്നവരുമാണ്.
ലൗദാത്തോ സി അങ്ങേക്ക് സ്തുതി എന്ന ചാക്രിക ലേഖനം സൂചിപ്പിക്കുന്നതുപോലെ പാരിസ്ഥിതിക വിനാശം മൂലമുണ്ടാകുന്ന വർദ്ധിച്ച ദാരിദ്ര്യാവസ്ഥയാൽ നാടും വീടും വിട്ടിറങ്ങുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം പൂർവോപരി വർദ്ധിച്ചു വരികയാണ്. അധികം പേരും കുടിയേറുന്നത് എന്നിട്ട് നിയമപരമായ വഴികളിലൂടെയാണ്. എന്നാൽ ചിലർ മാതൃരാജ്യത്ത് തന്നെ വേണ്ടുന്ന സുരക്ഷയോ പിന്തുണയോ വളരാനുള്ള അവസരങ്ങളോ ലഭിക്കാതെ നിയമപരമായി കുടിയേറാനുള്ള മാർഗങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് മന്ദഗതിയിലാവുകയും ചെയ്യുന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ വളഞ്ഞ വഴികൾ എടുക്കാറുണ്ട്.
കുടിയേറ്റത്തിന്റെ ലക്ഷ്യമായ പല രാജ്യങ്ങളും ആവർത്തിച്ചു പറയുന്ന ഒരു ഒഴികഴിവ് അല്ലെങ്കിൽ തടസ്സം ദേശീയ സുരക്ഷ, നവാഗതർ കാരണമാക്കുന്ന ഭാരിച്ച ചെലവുകൾ എന്നിവയാണ്. ഒപ്പം എല്ലാവരുടെയും മനുഷ്യാന്തസ് തരം താഴ്ത്തപ്പെടുന്നു എന്ന കാരണവും പറയപ്പെടുന്നു. രാഷ്ട്രീയ കാരണങ്ങളാൽ ചിലപ്പോൾ വളർത്തിയെടുക്കുന്ന കുടിയേറ്റക്കാരോടുള്ള ഇത്തരത്തിലെ ഭീതി മൂലം സമാധാനത്തിനു പകരം ആക്രമണവും വംശീയ വിവേചനവും സമൂഹത്തിൽ അന്യജാതിക്കാരോടും വർഗക്കാരോടുമുള്ള ഭീതി എന്നിവ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കുടിയേറ്റക്കാരെക്കുറിച്ച് ഏറെ ആശങ്കയെന്ന് വളർത്തുന്നുണ്ട്. ആഗോളവ്യാപകമായി ലഭിക്കുന്ന സൂചനകൾ പറയുന്നത് കുടിയേറ്റ പ്രതിഭാസം ഇനിയും തുടരുമെന്നാണ്. ചിലർ ഇതിനെ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. എന്നാൽ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കട്ടെ, കുടിയേറ്റം സമാധാന വഴികളിലെ മറ്റൊരു അവസരമാണ്.
വിശ്വാസത്തിൽ നിന്നും വളരുന്ന വിജ്ഞാനം നമ്മിലൊരു ധ്യാനാത്മകമായ വീക്ഷണം വളർത്തുന്നുണ്ട്. കുടിയേറ്റക്കാരും അവരെ സ്വീകരിക്കുന്ന പ്രാദേശിക ജനതയും എല്ലാവരും ഒരു സമൂഹത്തിലെ അംഗങ്ങളാണെന്നും കുടുംബമാണെന്നുമുള്ള വീക്ഷണമാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. ഭൂമിയുടെ വിഭവ സമ്പത്തുക്കൾ അങ്ങനെ എല്ലാവരുടേതുമാണ്, അവ എല്ലാവർക്കും അവകാശപ്പെട്ടതുമാണ്. അങ്ങനെ കുടിയേറ്റത്തിന്റെ മേഖലയിൽ ഒരു ആഗോള വീക്ഷണം അനിവാര്യമാണെന്നത് സഭയുടെ സാമൂഹിക പ്രബോധനവുമാണ്. അതിനാൽ ഐക്യദാർഢ്യവും പങ്കുവയ്ക്കലും വിശ്വാസ ജീവിതത്തിന് ആധാരമായിരിക്കണം.
മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന നവജെറൂസലത്തിന്റെ ചിന്തകൾ നമ്മിൽ ഉണർത്തേണ്ടതാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 60 വെളിപാട് ഗ്രന്ഥത്തിലെ 21 അധ്യായവും ജനതകൾക്കായി തുറന്നിട്ട വിശുദ്ധ നഗരമായ നവജെറൂസലത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്നു. അവിടെ അതിനെ നയിക്കുന്ന പരമശക്തി സമാധാനവും അതിനോട് ചേർന്നു നിൽക്കുന്ന അടിസ്ഥാന ആദർശം നീതിയുമാണ്. ഈ ധ്യാനാത്മക വീക്ഷണം നാം ജീവിക്കുന്ന നഗരങ്ങളിലേക്ക് പകർന്നു നൽകേണ്ടതാണ്. അവരുടെ ഭവനങ്ങളിലും തെരുവുകളിലും ചത്വരങ്ങളിലും ദൈവം വസിക്കുന്ന വിശ്വാസത്തിന്റെ വീക്ഷണമാണിത്. അത് ഐക്യദാർഢ്യവും സാഹോദര്യവും നന്മയ്ക്കും സത്യത്തിനും നീതിക്കുമായുള്ള തീക്ഷ്ണതയും മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സമാധാനത്തിനുള്ള വാഗ്ദാനവും അത് നിറവേറ്റുന്നു. അങ്ങനെ അഭയാർത്ഥികളോടും കുടിയേറ്റക്കാരോടും നാം പ്രകടമാക്കേണ്ട തുറവുള്ളൊരു വീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാകും, അവർ വരുന്നത് വെറും കൈയുമായിട്ടല്ല, അവർക്ക് ധൈര്യമുണ്ട്, കഴിവുകളുണ്ട്, പിന്നെ നവമായി എല്ലാം തുടങ്ങാനുള്ള ഊർജവും ഉന്മേഷവുമുണ്ട്. ഒപ്പം അവരുടെ സാംസ്കാരിക മൂല്യങ്ങളും സവിശേഷതകളും അവർക്ക് കൈമുതലായുണ്ട്. അതിനാൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന രാജ്യങ്ങളെ ഈ കഴിവുകൾ കൊണ്ട് അവർ സമ്പന്നരാക്കും.
ഇനി തങ്ങളുടെ ഉപായ സാധ്യതകൾ കുറവായിരിക്കുമ്പോഴും കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായി ഹൃദയകവാടങ്ങൾ തുറക്കുന്ന ലോകത്തുള്ള നിരവധി സമൂഹങ്ങളെയും സംഘടനകളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും അവരുടെ ക്രിയാത്മകതയും സന്നദ്ധതയും ത്യാഗമനസ്ഥിതിയും ഇവിടെ അനുസ്മരിക്കുന്നു. ഈ ധ്യാനാത്മകമായ കാഴ്ചപ്പാട് പൊതുനന്മയ്ക്കായുള്ള ഉത്തരവാദിത്വം വഹിക്കുന്നവരുടെ വിവേചനശക്തിയെ തൊട്ടുണർത്തേണ്ടതാണ്. മാത്രമല്ല, പരിധികളിൽ നിന്നുകൊണ്ട് കുടിയേറ്റക്കാരെ സ്വീകരിക്കുമ്പോൾ പൊതുനന്മയെക്കുറിച്ചുള്ള ശരിയായ ധാരണ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം മാനവ കുടുംബത്തിലെ സകലരുടെയും ആവശ്യങ്ങളും ഓരോരുത്തരുടെയും നന്മയും മനസ്സിലേറ്റിക്കൊണ്ടായിരിക്കണം നാം ഇത് ചെയ്യേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാടുള്ളവർ സമാധാനത്തിന്റെ വിത്ത് മുളപ്പൊട്ടുന്നതും തളിർത്തു വളരുന്നതും കാണാനിടയാകും. അങ്ങനെ നമ്മുടെ നഗരങ്ങളിലുള്ള കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും കുറിച്ചുള്ള കലാപങ്ങളാൽ വിഭിന്നവും ധ്രുവീകരിക്കപ്പെട്ടതുമായ അഭിപ്രായങ്ങളെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, കൂട്ടായ്മയുടെ വേദികളാക്കി മെല്ലെ പരിവർത്തനം ചെയ്യാൻ നമുക്ക് സാധിക്കും.
കുടിയേറ്റത്തിലെ നാലു നാഴികക്കല്ലുകൾ. അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും മനുഷ്യക്കടത്തിനിരയായവർക്കും അവർ അന്വേഷിക്കുന്ന സമാധാനത്തിന്റെ വഴികൾ തെളിയിച്ചു കിട്ടാൻ സഹായകമാകുന്ന നാലു പ്രായോഗിക പദ്ധതികൾ നിർദ്ദേശിക്കട്ടെ. ആദ്യമായി അവരെ സ്വീകരിക്കുക, രണ്ടാമതായി സംരക്ഷിക്കുക, മൂന്നാമതായി അവരെ പിന്തുണയ്ക്കുക, നാലാമതായി അവരെ പുനരധിവസിപ്പിക്കുക.
സ്വീകരിക്കുക എന്നാൽ കുടിയേറാനുള്ള നിയമവഴികൾ തുറന്ന് അവരെ സഹായിക്കുന്ന ഒരു മനോഭാവമാണ്. അതായത് അതിക്രമത്തിന്റെയും പീഡനങ്ങളുടെയും പുറന്തള്ളപ്പെട്ട രാജ്യത്തേക്ക് അവരെ പിന്നെ തിരികെ വിടാതിരിക്കുന്ന ഒരു പ്രക്രിയയുമാണിത്. അതിനാൽ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ദേശീയ നയം ഉറപ്പുവരുത്തുന്ന രീതിയാണ് കുടിയേറ്റക്കാരുടെ സ്വീകരണം എന്നുകൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഗതികളോട് ആതിഥ്യമര്യാദ കാണിക്കണമെന്നും അതുവഴി ചിലർ ദൈവദൂതന്മാർക്ക് തന്നെ ആതിഥ്യം നൽകിയതുമായ സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്.
സംരക്ഷിക്കുക എന്നാൽ അഭയവും സുരക്ഷിതത്വവും തേടി പുറപ്പെടുന്നവരുടെ അനിഷേധ്യവും അഭംഗവുമായ അന്തസ് സംരക്ഷിക്കുവാനും അവർ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ദുർവിനിയോഗം ചെയ്യപ്പെടുകയും അപകടത്തിൽ ആഴ്ത്തപ്പെടുകയും ചെയ്യാവുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അടിമത്തമാണ് തന്റെ മനസ്സിലെന്ന് പാപ്പ എടുത്തു പറയുന്നുണ്ട്. ദൈവം ആരെയും വിവേചിക്കുന്നില്ല, മറിച്ച് പരദേശികളെ അവിടുന്ന് കാത്തുപാലിക്കുകയും അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു.
ഇനി പിന്തുണയ്ക്കുക എന്നാൽ അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും സമഗ്ര വികസനത്തിനായി പരിശ്രമിക്കുക എന്നാണ് അർത്ഥം. അതിന്റെ പ്രധാന ഭാഗമായി കുട്ടികളുടെയും യുവജനങ്ങളുടെയും വിദ്യാഭ്യാസമാണ് ആദ്യം ലക്ഷ്യം വഹിക്കേണ്ടത്. അവരുടെ വളർച്ചയുടെ സാധ്യതകളെ അത് കരുപ്പിടിപ്പിക്കുക മാത്രമല്ല, കലഹിക്കാതെയും തള്ളിക്കളയാതെയും എല്ലാവരെയും അഭിമുഖീകരിക്കാനും സംവാദത്തിന്റെ പാത വളർത്താനും അത് വിദ്യാഭ്യാസം സഹായിക്കും. നിങ്ങളുടെ മധ്യയുള്ള പരദേശികളെ സ്നേഹിക്കുകയും അവർക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുകയും വേണമെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. നിങ്ങളും ഒരു നാൾ ഈജിപ്തിൽ പരദേശികളായിരുന്നില്ലേ? അതിനാൽ അങ്ങനെയുള്ളവരെ സ്നേഹിക്കണമെന്നാണ് തിരുവെഴുത്തുകൾ ഉദ്ബോധിപ്പിക്കുന്നത്.
അതുപോലെ പുനരധിവസിപ്പിക്കുക എന്നാൽ കുടിയേറ്റക്കാരെ പ്രാദേശിക സമൂഹത്തിന്റെ ഭാഗമാക്കുക, അതിൽ ഇഴുകിച്ചേരാൻ അനുവദിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ പ്രസ്താവിച്ചത്, നിങ്ങളിനി പരദേശികളോ അപരിചിതരോ അല്ല, എന്നാൽ ദൈവജനത്തിന്റെ ഭാഗമായ അവരുടെ സഹപൗരന്മാരാണ്. രാജ്യാന്തര നയങ്ങൾക്കുള്ള രണ്ടു നിർദ്ദേശങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നിലാണ് പാപ്പ ഈ നിർദ്ദേശം വയ്ക്കുന്നത്. ആദ്യമായി അഭയാർത്ഥികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ക്രമമുള്ള ഉടമ്പടി 2018 സജ്ജമാക്കുക. രണ്ടാമത്തേത് കുടിയേറ്റ പ്രക്രിയ സുഗമമാക്കുന്ന മറ്റൊരു ആഗോള ഉടമ്പടിയുമാണ്. ആഗോളതലത്തിൽ കൂട്ടുത്തരവാദിത്വമുള്ള ഉടമ്പടികൾ എന്ന നിലയിൽ ഇവ കൃത്യമായ നയങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളുടെ രൂപരേഖയും പ്രായോഗിക നടപടിക്രമങ്ങളുമായി രൂപപ്പെടും. ഇക്കാരണത്താൽ കാരുണ്യത്താലും ദീർഘവീക്ഷണത്താലും ധീരതയാലും പ്രചോദിതമായെങ്കിൽ മാത്രമേ സമാധാന നിർമ്മിതിയുടെ പാതയിൽ ഈ ഉടമ്പടികൾ ഉപയുക്തമാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ ആഗോളതലത്തിൽ രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന കുടിയേറ്റത്തോടുള്ള ദോഷൈക ദർശനവും നിസ്സംഗഭാവവും യാഥാർത്ഥ്യബോധത്തോടെ ഇല്ലായ്മ ചെയ്യാനാകൂ. ഇതിനാവശ്യമായ സംവാദവും മറ്റു ഏകോപന ക്രമീകരണങ്ങളും വളർത്തിയെടുക്കേണ്ട പ്രത്യേക ഉത്തരവാദിത്വം രാജ്യാന്തര സമൂഹത്തിന്റേതാണ്.
രാജ്യങ്ങളുടെ അതിർത്തികൾക്കപ്പുറം വിശിഷ്യ സമ്പന്ന രാഷ്ട്രങ്ങൾ വൻ അഭയാർത്ഥി സമൂഹങ്ങളെ പൂർവോപരി മെച്ചപ്പെട്ട രീതിയിൽ സ്വീകരിക്കുന്ന പോലെ സാധാരണ രാഷ്ട്രങ്ങൾക്കവരെ സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന് രാജ്യാന്തരതലത്തിൽ അവർക്ക് ആവശ്യമായ സഹായധനം ലഭ്യമാക്കുകയും സഹായ സഹകരണങ്ങൾ ഉറപ്പുവരുത്തുകയും വേണം. ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാന്റെ സമഗ്ര മാനവ പുരോഗതിക്കായുള്ള സംഘത്തിന്റെ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും വിഭാഗം, ദ ഡികാസ്ട്രി ഫോർ ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഈ നാല് കർമ്മവാക്യങ്ങളെ, അതായത് സ്വീകരിക്കുക, സംരക്ഷിക്കുക, തുണയ്ക്കുക, പിന്നെ പുനരധിവസിപ്പിക്കുക, ഈ നാല് കർമ്മവാക്യങ്ങളെ ആധാരമാക്കി ക്രൈസ്തവ സമൂഹങ്ങളുടെ കുടിയേറ്റക്കാരോടുള്ള നയവും മനോഭാവവും പ്രകടമാക്കുന്ന ക്രിയാത്മകവും വളരെ പ്രായോഗികവുമായ 20 പ്രായോഗിക സൂക്തങ്ങൾ കാര്യങ്ങൾ കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്.
ഈ രണ്ട് ആഗോള ഉടമ്പടികളുടെ നിർദ്ദേശങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന നടപ്പിലാക്കുമെന്ന പ്രത്യാശയോടെയാണ് കത്തോലിക്കാ സഭ ഇത്രയേറെ താൽപര്യമെടുക്കുന്നതും മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും. ആദിമസഭയോളം കടന്നുചെല്ലുന്ന താൽപര്യവും അജപാലന ആകാംക്ഷയും കുടിയേറ്റക്കാർക്കായുള്ള ഉപവിപ്രവർത്തനങ്ങളും ഇന്നും സഭയിൽ തുടരുകയാണ്. അവ തുടരുക തന്നെ ചെയ്യും.
അങ്ങനെ കുടിയേറ്റക്കാരുടെ പ്രശ്നം ശരിയായി മനസ്സിലാക്കുകയും സമാധാനപൂർണമായൊരു ലോകമെന്ന സ്വപ്നം എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ മാനവകുലം ഒരു ആഗോള കുടുംബവും ഭൂമി നമ്മുടെ പൊതുഭവനവുമായി മാറും എന്ന് ഉദ്ബോധിപ്പിച്ചത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ്. പിന്നെ ഇതൊരു മിഥ്യാബോധമല്ലെന്ന് ചരിത്രത്തിൽ ധാരാളം പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ ലോകത്തുള്ള ധാരാളം പേർ ഈ സമാധാന സ്വപ്നം മനസ്സിലേറ്റ് ജീവിക്കുന്നവരുമാണ്.
അവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് സേവ്യർ കബ്രീനി എന്ന വിശുദ്ധയായ സ്ത്രീ. 2017 നവംബർ 13 കുടിയേറ്റക്കാരുടെ മധ്യസ്ഥയുടെ ചരമശതാബ്ദിയായിരുന്നു. ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ കബ്രീനി തിരുഹൃദയത്തിന്റെ മിഷണറിമാർ എന്ന പ്രേഷിത സമൂഹത്തിന്റെ സ്ഥാപകയുമാണ്. കുടിയേറ്റക്കാരുടെ സ്വർഗീയ മധ്യസ്ഥയും കുടിയേറ്റക്കാരെ സ്വീകരിക്കുവാനും സംരക്ഷിക്കുവാനും തുണയ്ക്കുവാനും സമഗ്രതയാർജിക്കാനും പരിശുദ്ധയായ കബ്രീനി നമ്മെ ഇന്ന് സഹായിക്കട്ടെ. സമാധാനത്തിനായി പരിശ്രമിക്കുന്നവർ സമാധാനത്തിന്റെ സമൃദ്ധമായ വിള കൊയ്തെടുക്കുവാൻ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമായി ജീവൻ സമർപ്പിച്ച വിശുദ്ധ കബ്രീനിയുടെ മധ്യസ്ഥം ദൈവം എന്നും നമുക്ക് നൽകട്ടെ.
ഗാനമാലപിച്ചത് രാജലക്ഷ്മിയാണ്. സന്തോഷ് കോഴിപ്പുള്ളിയുടെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്. പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച 2018 വിശ്വശാന്തി ദിന സന്ദേശത്തിലെ ചിന്താമലരുകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി. നമസ്കാരം.